ജന്മനാട്ടിൽ നിന്നും പ്രവാസത്തിലേക്ക് യാത്രയാകുമ്പോൾ, പുതിയ നാടിനെ സ്വന്തം വീടാക്കി മാറ്റുമ്പോൾ, മാതൃഭാഷയോടും സംസ്കാരത്തോടുമുള്ള ബന്ധം നിലനിർത്താൻ എല്ലാവർക്കും സഹായകമാകുന്നത് മാധ്യമങ്ങളാണ്. ടെലിവിഷനും ഇന്റർനെറ്റും ന്യൂസ് പേപ്പർ വെബ്സൈറ്റുകളും എല്ലാമുണ്ടെങ്കിലും സിനിമ എന്ന മാധ്യമത്തോളം പങ്ക് മറ്റാരും വഹിക്കുന്നില്ല. ഇത് ഏതെങ്കിലും ഒരു ഭാഷയുടെ മാത്രം കാര്യമല്ല, സിനിമാ സംസ്കാരം ശക്തമായിട്ടുള്ള എല്ലാ ഭാഷകളുടെയും കാര്യമാണ്. സ്വന്തം ഭാഷയിലെ ഒരു സിനിമാ താരമെത്തുമ്പോൾ, ഒരു ഗായകനോ ഗായികയോ പാടുമ്പോൾ, അത് കാണാനും കേൾക്കാനും ജനം തടിച്ചുകൂടാറുണ്ട്.
തീരയും തീരവും മൊഴിയും മൗനവും പകലും ഇരവും അകലേ.
സിനിമയുടെ ഈ വിജയം തന്നെയാണ് ഓസ്ട്രേലിയയിലേക്കും സിനിമകളുമായെത്താൻ ചലച്ചിത്ര പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നത്. കുറച്ചുകാലം മുമ്പ് വരെ ഓസ്ട്രേലിയൻ നഗരങ്ങളിൽ മലയാളം സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് വളരെ കുറവായിരുന്നു. മലയാളികൾ ഏറെയുള്ള പ്രമുഖ നഗരങ്ങളിൽ മാത്രം ഇടയ്ക്കെപ്പോഴെങ്കിലും വന്നുപോകുന്ന സിനിമകൾ മാത്രം. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ ഓസ്ട്രേലിയൻ മലയാളികളുടെ എണ്ണം കൂടിയതുപോലെ തന്നെയാണ് ഇവിടേക്കെത്തുന്ന സിനിമകളുടെ എണ്ണവും കൂടിയത്. ഇന്ന് 100 മലയാളി കുടുംബങ്ങളുള്ള ചില സബർബുകളിൽ പോലും മലയാള സിനിമ പ്രദർശിപ്പിക്കാറുണ്ട്. മാത്തുക്കുട്ടിയും പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടികളും ചില മെമ്മറീസും ഒക്കെ കടൽ കടന്ന് ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നു.
അതെ, കഥ നടക്കുന്നത് നമ്മുടെ കുട്ടനാട്ടില. ചക്കാട്ടുതറ എന്ന് പേരുള്ള ഒരു ഹൗസ് ബോട്ട്. ഇതിന്റെ ഓണർ ഗോപൻ, ചക്ക ഗോപൻ. ഗോപന് 3 ചേട്ടന്മാർ, ചക്കമണിയൻ, ചക്ക വിജയൻ, ചക്ക സുഗു. ഈ ചേട്ടന്മാര് കാണിക്കുന്ന സകല പോക്കറിത്തരത്തിനും പണി കിട്ടുന്നത് പാവം ഗോപന.
ഇനി അവന്മാർക്കിട്ടുള്ള തല്ല് തിരിച്ചു കൊടുക്കണമെങ്കിലും നിങ്ങൾക്ക് കാശ് ഞാൻ തരണമല്ലോ.
2000 ശേഷം മാത്രമാണ് ഓസ്ട്രേലിയയിൽ മലയാള സിനിമകൾ പ്രദർശിപ്പിച്ചു തുടങ്ങിയത്. ആദ്യം മലയാളികളായിരുന്നില്ല ഈ ചിത്രങ്ങൾ കൊണ്ടുവന്നത് എന്നതാണ് വാസ്തവം. തമിഴ് സിനിമ പ്രദർശിപ്പിച്ചിരുന്ന ചില സംഘങ്ങൾ മലയാള സിനിമയും എത്തിക്കുകയായിരുന്നു. പിന്നീട് മലയാളികൾ തന്നെ മലയാള സിനിമയുമായി വന്നു. സൂപ്പർ താരങ്ങളെ ബിഗ് സ്ക്രീനിൽ കാണാൻ ആളുകളും തിയേറ്ററിലേക്ക് എത്തിയതോടെ ഇത്തരം സിനിമ കൊണ്ടുവരുന്ന കൂട്ടായ്മകളുടെ എണ്ണവും കുതിച്ചുയർന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ ഓരോ നഗരങ്ങളിലും ഇപ്പോൾ ഇത്തരത്തിൽ മലയാള സിനിമകൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്ന നിരവധി കൂട്ടായ്മകളും സംഘങ്ങളും ഒക്കെയുണ്ട്. ഇവരിൽ ചിലർ നിർമ്മാതാക്കളിൽ നിന്നും വിതരണക്കാരിൽ നിന്നുമൊക്കെ ചിത്രങ്ങൾ നേരിട്ട് എത്തിക്കുകയാണ് പതിവ്. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും പ്രദർശനത്തിനുള്ള പൂർണ്ണ അധികാരവുമായാണ് ഇവർ ചിത്രങ്ങൾ നേടിയെടുക്കുന്നത്. മറ്റു നഗരങ്ങളിലെ പ്രദർശന കൂട്ടായ്മകൾ ഇവരിൽ നിന്നും ചിത്രം വാങ്ങുന്നു. പക്ഷെ ഏതു ചിത്രമാണ് ഇവിടെ കൊണ്ടുവരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് തന്നെ ഒരു വലിയ വെല്ലുവിളിയാണെന്ന് മെൽബണിലുള്ള യുവ എന്റർടൈൻമെന്റ്സിലെ സാലിം മുന്ന പറയുന്നു.
ആക്ടേഴ്സ് എത്ര നല്ല സ്റ്റാർ കാസ്റ്റ് വാല്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ബിഗ് റേറ്റ് കൊടുത്തെടുക്കും. ചെറിയ ചെറിയ ഇവിടെ അധികമായിട്ടും നല്ല സ്റ്റോറിക്കൊന്നും ആളുകൾ വരാറില്ല. ഈ കോമഡി എന്റർടൈൻമെന്റ് മൂവിക്കാണ് ഇവിടെ ആൾക്കാർ വരാറുണ്ട്. ഇപ്പോൾ ABCD ഓർഡിനറി അങ്ങനത്തെ മൂവികളെല്ലാം ഇവിടെ ഹൗസ്ഫുൾ ആയി കണ്ടിട്ടുള്ളത്. മറ്റൊന്ന് നല്ല പടങ്ങളായ ഡയമണ്ട് നെക്ലേസ്, അതുപോലെ മഞ്ചാടിക്കൂര്, അങ്ങനത്തെ പടങ്ങളിൽ നിന്നും ആൾക്കാർ വരാറേ ഇല്ല. ഡയമണ്ട് നെക്ലേസ് നല്ലൊരു പടമായിരുന്നു, ഇവിടെ കൊണ്ടുവന്ന എല്ലാവർക്കും അത് നഷ്ടമായിട്ടുണ്ട്.
പുതുതായി ഇറങ്ങുന്ന സിനിമകളെ കുറിച്ചറിയാൻ മലയാളി കണ്ടറിഞ്ഞ ചില പരസ്യങ്ങളുണ്ട്. ഇന്നും ഗൃഹാതുരത്വമുണർത്തുന്ന പരസ്യ രീതി.
ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ മറ്റൊരു ഉജ്ജ്വല കലാ സൃഷ്ടി. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ.
അയ്യാ, നീ കുറെ നേരായില്ലേ ചിലക്കാൻ തുടങ്ങിയിട്ട്. പടത്തിന്റെ പേരെന്താ?
ഇതാ ഇന്ന് മുതൽ.
പടത്തിന്റെ പേരെന്താന്ന്?
ഇതാ ഇന്ന് മുതൽ.
അപ്പൊ കുറച്ചു നേരത്തിന് നാളെ മുതൽ പറഞ്ഞല്ലോ.
നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ.
നീ ഇന്ന് മുതലോ നാളെ മുതലോ എപ്പ വേണേ തുടങ്ങിക്കോ. പടത്തിന്റെ പേര് പറയാൻ ലീപ്പ്.
അച്ഛാ, പടത്തിന്റെ പേരാണ് പറഞ്ഞ ഇതാ ഇന്ന് മുതൽ. അത് നാളെ മുതലാണ് നമ്മൾ തിയേറ്ററിൽ കളിക്കുന്നത്.
ആ അങ്ങനെ പറ. ഞാൻ ഇത്ര വലിയ പോലീസുകാരനായിട്ട് എനിക്ക് എന്നെ മനസ്സിലാവില്ല, പിന്നെയാണ് നാട്ടുകാർക്ക് മനസ്സിലാവുക. ദേ നീ ഇവനും കൊണ്ട് പബ്ലിസിറ്റി കിടന്നുണ്ടല്ലോ. അവസാനം നീ തെണ്ടി പോവുകയും ചെയ്യും, നിന്റെ തിയേറ്ററിൽ ആളും കയറില്ല. ആ മൈകിടത്തെ ഇടുക. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പേ നീ അക്ഷരസ്ഫുടോട് സംസാരിക്കാൻ പഠിക്കും. സുഹൃത്തുക്കളെ, എന്റെ ഏക മകൻ നടത്തുന്ന ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ ഇതാ ഇന്ന് മുതൽ, ഇതാ നാളെ മുതൽ.
കാറിൽ വച്ച് കെട്ടിയ കോളാമ്പി അനൗൺസ്മെന്റും കാറിന് പുറത്തേക്ക് പറത്തിവിടുന്ന വർണ്ണക്കടലാസുകളിലെ സിനിമാ നോട്ടീസുകളും അത് പിടിക്കാനോടുന്ന കുട്ടികളുമെല്ലാം ഒരു പഴയ മലയാള സിനിമയിലെ ഫ്രെയിമുകൾ പോലെ രസമുള്ള ചില ഓർമ്മകൾ മാത്രമാണ് കേരളത്തിൽ പോലും. ഓസ്ട്രേലിയയിലാകുമ്പോൾ സിനിമകളുടെ പരസ്യം മുഴുവൻ സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും വഴിയാണെന്ന് പറയാം. ഫേസ്ബുക്കും വെബ്സൈറ്റുകളുമാണ് പരസ്യമാർഗങ്ങൾ. പക്ഷേ ഇതേ ഇന്റർനെറ്റ് തന്നെ പലപ്പോഴും ഇത്തരം സിനിമാ പ്രദർശനങ്ങൾക്ക് പാരയാകാറുമുണ്ട്. ഒരു പുതിയ ചിത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ആഴ്ചകൾ കഴിഞ്ഞായിരിക്കും ഇവിടേക്ക് എത്തുന്നത്. അതിനോടകം തന്നെ സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും വിശകലനങ്ങളുമെല്ലാം എത്തിയിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയയിൽ ഇത് വ്യാപകമായതോടെ റിവ്യൂവിലെ അഭിപ്രായമറിഞ്ഞ ശേഷമായിരിക്കും തിയേറ്ററിലെത്തണമോ എന്ന കാര്യം ജനം തീരുമാനിക്കുന്നതെന്ന് അഡലേഡിലെ മലയാളം മൂവി ക്ലബിലുള്ള നിക്സൺ ചൂണ്ടിക്കാട്ടുന്നു.
അത് ശരിക്കും നാട്ടിലെ അതേപോലെ തന്നെ നല്ല ഹൈപ്പുള്ള പടങ്ങൾക്ക് ആൾക്കാരുണ്ടാവും, കാണാനുണ്ടാവും. പിന്നെ ഇവിടെ ഇറങ്ങുന്ന സെയിം നമ്മൾ റിലീസ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ കളിക്കാൻ പറ്റുന്നത്. അപ്പോഴേക്കും ഒരുമാതിരി ഫീഡ്ബാക്ക് കിട്ടും, പടം എങ്ങനെയാണെന്നുള്ളത് നാട്ടിൽ അറിയാൻ ഒരു ഈ പറഞ്ഞ ഓൺലൈൻ പത്രങ്ങളിലൂടെ എല്ലാം ഫീഡ്ബാക്ക് അറിയും. അതറിഞ്ഞിട്ടാണ് ആൾക്കാർ ഭൂരിഭാഗം വരുന്നത്. പിന്നെ ഒരു വേറൊരു വിഭാഗം ക്രൗഡ് നമുക്ക് അവർ ഏത് പടം കൊണ്ടുവന്നാലും നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു എന്താണ് നമ്മളെ എല്ലാ പടം കൊണ്ടുവന്നാലും അവർ കാണാൻ വരുന്ന ഒരു വിഭാഗം ക്രൗഡ് ഉണ്ട്. ബാക്കി ഒരു വിഭാഗം ശരിക്കും ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളുടെയോ അല്ലെങ്കിൽ അതിമാത്രം അല്ലെങ്കിൽ ഒരു മെഗാ ഹിറ്റ് അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് ആയ ഒരു പടം ആണെങ്കിൽ മാത്രമേ അവർ വരുവുള്ളൂ. ഒരു പകുതിയിലധികം ക്രൗഡ് അങ്ങനെയാണ്.
ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമാണ് മലയാള ചിത്രങ്ങളുടെ പ്രദർശനമെല്ലാം നടക്കുന്നത്. പ്രദർശനം നടത്താനുള്ള തീയതി തീരുമാനിക്കുന്നത് ഒരു വെല്ലുവിളിയാണെന്ന് പ്രദർശന കൂട്ടായ്മകൾ പറയുന്നു. പ്രത്യേകിച്ചും മലയാളികളുടെ എണ്ണം കുറവുള്ള നഗരങ്ങളിൽ ഒരു ചിത്രം പ്രദർശിപ്പിച്ചാൽ രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞ് മാത്രമേ മറ്റൊരു സിനിമ പ്രദർശിപ്പിക്കാൻ കഴിയൂ എന്നാണ് ഇവർ പറയുന്നത്. അതിനായി ശനിയോ ഞായറോ തിയേറ്റർ ലഭിക്കണം. പുത്തൻ ഹോളിവുഡ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ദിവസങ്ങളിലും സ്കൂൾ വെക്കേഷനിലുമൊന്നും മലയാള സിനിമാ പ്രദർശനത്തിനായി തിയേറ്ററുകൾ ലഭിക്കാറില്ല. ഇനി ഇതെല്ലാം ഒത്തുവന്നാലും പിന്നെയുമുണ്ട് വെല്ലുവിളി. ഏറ്റവും പ്രധാനം വ്യാജ സീഡികളും ഇന്റർനെറ്റിലെ സിനിമാ ലഭ്യതയും തന്നെ. മലയാള സിനിമ പുറത്തിറങ്ങി ദിവസങ്ങൾക്കകം തന്നെ വ്യാജ സീഡികൾ ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നുണ്ടെന്ന് സിഡ്നിയിലെ IOC ഇവന്റ്സിന്റെ പങ്കാളിയായ രാധാകൃഷ്ണൻ നായർ പറയുന്നു.
നമ്മളുടെ മൂവി സ്ക്രീനിങ് സംരംഭങ്ങളെ വളരെയധികം ബാധിക്കുന്ന ഒരു ഇതാണ് വീഡിയോ പൈറസി. നമ്മൾക്ക് ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ക്രോണിക് ബാച്ചലർ, കമ്മത്ത് ഖാൻ കമ്മത്ത്, പിന്നെ ഡയമണ്ട് നെക്ലസ്, ഇവയെല്ലാം ഭീമമായ നഷ്ടങ്ങളാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ സമീപകാലങ്ങളിൽ ഞങ്ങൾ വളരെ നേരത്തെ മൂവി വരുന്നുണ്ട് എന്ന് അഡ്വർടൈസ് ചെയ്യുകയാണെങ്കിൽ ഈ പൈറസിക്ക് പിന്നിലുള്ളവർ ആരാണെന്നറിയത്തില്ല, കുറച്ച് നാളത്തേക്ക് ഹോൾഡ് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും നെറ്റിലും യൂട്യൂബിലും ഒക്കെ വരുന്ന മൂവികളൊന്നും നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇവിടെയുള്ള ഈ ഡിസ്ക് പൈറസി എങ്ങനെ തടയാമെന്നുള്ളതിന് ഒരു വ്യക്തതയുമില്ല.
പക്ഷേ വ്യാജ സീഡികളിലെ സിനിമ കണ്ടു മടുത്ത പലരും തിയേറ്ററുകൾ തേടിയെത്തി തുടങ്ങുന്നു എന്നതാണ് വാസ്തവം. കണ്ണിനും കാതിനും ഇമ്പമാർന്ന രീതിയിൽ സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ എത്തണം എന്ന തിരിച്ചറിവിലാണിത്. കുറച്ചു കാലം മുമ്പ് വരെ സിനിമാ പെട്ടിയിൽ റീലുകൾ കൊണ്ടുവന്നാണ് പ്രദർശനം നടത്തിയിരുന്നതെങ്കിൽ ഡിജിറ്റൽ പ്രിന്റുകളായതോടെ തിയേറ്ററിൽ പോയി കാണുന്നതിന്റെ ദൃശ്യസുഖവും കൂടി. ഓസ്ട്രേലിയയിലെ പല ചെറു സബർബുകളിൽ പോലും മലയാളികൾ കുടിയേറിപ്പാർക്കുകയും മലയാളി കൂട്ടായ്മകൾ സജീവമാകുകയും ചെയ്തതോടെ മലയാള സിനിമയും യാത്ര ചെയ്യുകയാണ്. അവിടെയെല്ലാം സിനിമയെത്തിക്കാൻ പുതിയ സംഘങ്ങളും അതനുസരിച്ച് ഓസ്ട്രേലിയയ്ക്ക് എത്തുന്ന മലയാള സിനിമകളുടെ എണ്ണവും കൂടുന്നു. പക്ഷെ അതോടൊപ്പം അനാരോഗ്യകരമായ മത്സരവും ഈ രംഗത്ത് കൂടുന്നു എന്നതാണ് ഇപ്പോഴത്തെ മറ്റൊരു വെല്ലുവിളിയെന്ന് അഡലേഡിലുള്ള നിക്സൺ ചൂണ്ടിക്കാട്ടുന്നു.
എല്ലാ സൂപ്പർ സ്റ്റാറുകളും പടം റിലീസ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ സീസണാണ് ഇപ്പൊ ഓണം റംസാൻ സീസണിൽ. നമ്മളും നിർബന്ധിതനാവാണ് ആ പടങ്ങൾ എടുക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ പടം എടുത്തില്ലെങ്കിൽ അത് ഈ പറഞ്ഞ അവർക്കത് മുഷിപ്പാവും. അത് അപ്പം നമ്മളിപ്പോ നമ്മളാ ഒരു ബന്ധങ്ങൾ വെച്ചിട്ട് നമ്മൾ എടുക്കാൻ നിർബന്ധിതനാവാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ നാല് പടങ്ങൾ അല്ലെങ്കിൽ മൂന്ന് പടങ്ങളൂടെ കളിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ തിയേറ്ററുകാരുടെ ഡേറ്റ് നോക്കണം. പിന്നെ നമുക്കൊരു മൂന്നാഴ്ച ഗ്യാപ്പ് ഇടണം. പിന്നെ പടം അവിടെ റിലീസ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്കിത് കിട്ടുന്നത്. അപ്പൊ നമ്മള് ഒരാളോട് നമ്മളിത് പറ്റില്ല, ഞങ്ങൾ മറ്റേത് രണ്ടും കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോദിക്കും നിങ്ങളെന്ത് ആ പടം എടുത്തത്, ആ പടം നല്ലതല്ല, ഇതാണ് ഇങ്ങനെയാണ്. അപ്പൊ നമ്മള് ആ ഒരു ഇപ്പം ആദ്യമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ഒരു എന്താണ് ഒരു സുഖകരമല്ലാത്ത ഒരു ഒരു രീതിയിലോട്ട് പോവുകയാണ് ഈ പറഞ്ഞ ബിസിനസ്.
എന്തായാലും മലയാള സിനിമകൾ കൂടുതലെത്തുന്നതോടെ ഓസ്ട്രേലിയൻ മലയാളികളുടെ ഒരു പരാതിക്ക് ചെറുതായെങ്കിലും പരിഹാരമായിട്ടുണ്ട്. കുട്ടികൾക്ക് മലയാള ഭാഷ പഠിക്കാൻ കഴിയുന്നില്ല എന്ന പരാതി. രണ്ടാഴ്ചയിലൊരിക്കൽ കാണുന്ന ഈ സിനിമകൾ കുട്ടികൾക്ക് മലയാളം മനസ്സിലാക്കാൻ സഹായിക്കുന്നുവെന്നാണ് പല അച്ഛനമ്മമാരും പറയുന്നത്. അതിനുവേണ്ടി തന്നെ സിനിമാ തിയേറ്ററുകളിലേക്ക് മുടങ്ങാതെ പോകുന്നവരുമുണ്ട്.
എന്ന് വെച്ച് എന്ത് കോണോത്തിലെ നാടാവുകയെന്നു